الله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين الله سبحانه وتعالى നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഇത് നമ്മൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് പല അവസ്ഥകളുണ്ടാവും. ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്ന നല്ല സന്തോഷമുള്ള അവസ്ഥകളുണ്ടാവും. അതേസമയത്ത് ഞെരുക്കമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസ്ഥയുണ്ടാവും. ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നാം ഇവിടെ ജനിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാത്ത ഒരു ചിന്ത, ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ള നിലയ്ക്കൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നുപോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നാം അകന്നുപോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരലോകം എന്നുള്ളത് എന്താണ് എന്നും ആ പരലോകത്ത് ഞാൻ എത്തിച്ചേരുമെന്നും അതിനുശേഷം ഞാൻ കണ്ടുമുട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതും നാം മനസ്സിൽ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരു മനുഷ്യന്റെ ശരിക്കും യഥാർത്ഥത്തിൽ അവന്റെ ചിന്ത ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ സംബന്ധിച്ചിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ചു വെക്കണം, ഒരു ദിവസത്തിൽ നാം എത്ര തവണ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, നമ്മുടെ മരണത്തെക്കുറിച്ച്, നാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മുടെ ഉള്ളിൽ ചിന്തയുള്ളത്? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ദുആ ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മരണത്തിന് ശേഷം ജീവിതം നൽകിയതിനു വേണ്ടിയിട്ട്. എന്നിട്ട് പറയണ എന്താണ്? ഇലൈഹി നുഷൂർ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ്, അവനിലേക്കാണ് എന്റെ മടക്കം, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവനിലേക്കാണ്. അതായത് പരലോകത്തെ ഓർത്തുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഒരാളെ ദിവസം തുടങ്ങുന്നത് രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ മരണത്തിന് ശേഷം ഒരു ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഈ ദുനിയാവിന്റെ അവസ്ഥയും പരലോകത്തിന്റെ അവസ്ഥയും അതിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളും മനുഷ്യനെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തു അൽ ഖിയാമ എന്ന് പറയുന്ന സൂറത്ത്, അൽ ഖിയാമ. ആ സൂറത്തിന്റെ ആയത്തുകളെ നാം ഒന്ന് ആഴത്തിലിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ഇനി ചെയ്യാനുള്ളത്, ആ യാഥാർത്ഥ്യോട് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തുടങ്ങുന്നത് തന്നെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽക്കുന്ന നാള്, അല്ലെങ്കിൽ ലോകം അവസാനിച്ച് എല്ലാവരും മരണപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന നാളിനെ തൊട്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, മനുഷ്യനായ അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊന്നിനും സത്യം ചെയ്തു പറയാൻ പാടില്ല. ഇന്ന എന്റെ ഉപ്പയാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന ആളാണ് സത്യം, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണ് സത്യം, ഒരിക്കലും പറയാൻ പാടില്ല. ശിർക്കിന്റെ ഭാഗമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ അവൻ ഇഷ്ടമുള്ളതിനെ സത്യം ചെയ്തു പറയും. അതിന്റെ ഉദ്ദേശം എന്താണ്? ആ സത്യം ചെയ്തു പറയുന്ന കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ യൗമുൽ ഖിയാമ, ഈ ലോകമെല്ലാം ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറി ലോകം അവസാനിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്ന എല്ലാവരും മരണമടഞ്ഞ് എല്ലാവരും ഒരുപോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, ആ ദിവസത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തുടങ്ങുകയാണ്. അതിനോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വേറൊരു കാര്യത്തെ സത്യം ചെയ്തു പറയുന്നുണ്ട്, വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ്, നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, അതിനെ തൊട്ട് സത്യം ചെയ്തു പറയാം. നഫ്സിനെ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മൂന്ന് തരമായി തിരിച്ചു കാണാൻ സാധിക്കും. നഫ്സിനെ മൂന്ന് തരമായി തിരിച്ചു കാണിക്കും. ഒന്നാമത്തേത് ഇപ്പൊ നാം പറഞ്ഞ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ്. മറ്റൊന്ന് നഫ്സുൽ അമ്മാറ, പാപങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നഫ്സ്. മറ്റൊന്ന് നഫ്സുൽ മുത്മഇന്ന, അള്ളാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നഫ്സ്. ഈ മൂന്ന് നിലക്ക് നഫ്സിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നഫ്സിനെ നാം പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് നഫ്സുൽ മുത്മഇന്നയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മുടെ നഫ്സ് അടിസ്ഥാനപരമായിട്ട് തിന്മകൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിയമങ്ങൾക്കനുസരിച്ച് പരിശീലിപ്പിച്ചെടുത്ത് നഫ്സുൽ മുത്മഇന്ന, സമാധാനമടയുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നഫ്സുകളാക്കി മാറ്റുക നമ്മുടെ ജോലി. അതാണ് നാം ചെയ്യേണ്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്തു പറയുന്നത് എന്താണ്? നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സാണ് സത്യം. കുറ്റപ്പെടുത്തുന്നത് എന്ത്? കുറ്റപ്പെടുത്തുന്നത് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാലയെ അനുസരിക്കാതെ, അല്ലെങ്കിൽ ഏതൊന്നിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തോന്നിയ പോലെ ജീവിച്ച ആളുകൾ സ്വയം കുറ്റപ്പെടുത്തും, സ്വന്തം നഫ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു നഫ്സ് ഫാജിരികളുടെ. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് നഫ്സുല്ലവ്വാമ ഉണ്ടാവും, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. എങ്ങനെയാണ്? അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ തോന്നും, ചെയ്യേണ്ടിയിരുന്നില്ല, നീ ചെയ്തത് തെറ്റാണ്, അവരതിന് പശ്ചാത്തപിച്ച് മടങ്ങും. വീണ്ടും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വീണ്ടും ആ നഫ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവർ പശ്ചാത്തപിച്ച് മടങ്ങും. അങ്ങനത്തെ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവും നഫ്സുല്ലവ്വാമ. എപ്പോഴും അവര് ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് മാറിക്കൊണ്ട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് മനുഷ്യന്റെ പൊതുവായിട്ടുള്ള ചിന്തയാണ്. എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുണ്ടാവുന്ന ചില ചിന്തകൾ സത്യത്തിന് നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോകും. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നല്ല നമ്മൾ മറന്നുപോകും. അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ല നജ്മഉ ഇവാമ, മനുഷ്യൻ വിചാരിച്ചു പോയോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിഷേധിക്കുന്ന, പരലോകത്ത് നിഷേധിക്കുന്ന ആളുകളെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മരിച്ചു കഴിഞ്ഞാല് ഒന്നുകിൽ മണ്ണിൽ ദ്രവിച്ചു പോയാൽ, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞാൽ, എങ്ങനെയായാലും ഈ നുരുമ്പിപ്പോകുന്ന എല്ലൊന്നും വീണ്ടും പഴയ പോലെ ഉണ്ടാകില്ല എന്നുള്ളതാണ്, പഴയ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, മനുഷ്യൻ വിചാരിച്ചു പോയോ അവന്റെ എല്ലുകളൊന്നും പഴയ പോലെ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ പഴയ പോലെ ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് കഴിയില്ല. ഒരിക്കൽ മുശ്രിക്കിൽപ്പെട്ട ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കുറച്ച് എല്ല്, ദ്രവിച്ച എല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് ആ എല്ല് കയ്യിലിട്ട് പൊടിച്ചു, പൊടിച്ചിട്ട് ഊതിയിട്ട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൽ സൂറത്തു യാസീൻ അത് എടുത്തു പറയുന്നുണ്ട്. പാല അവൻ പറയുന്നു, ഈ നുരുമ്പിപ്പോയ ഈ എല്ലിനെ ആരാണ് പിന്നെ ജീവൻ കൊടുക്കുക, ആരാണ് പിന്നെ ജീവൻ കൊടുക്കുക, പഴയ പോലെ ആക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് മറുപടി പറയുന്നുണ്ട്, നിന്നെ മരിപ്പിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പിന്നെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് ഈ ഇതെല്ലാം മാറിയിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുന്ന മറുപടി, ഒന്നാമത്തെ തവണ ഈ എല്ലിനെ സൃഷ്ടിച്ചത് ആരാണോ അവന് എളുപ്പമാണ് വീണ്ടും സൃഷ്ടിക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ അവസ്ഥയിലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതിനെ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ കഴിവിനെ തെളിയിക്കുന്ന കാര്യമാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്. അള്ളാഹു തആല പറയാണ്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതാല കഴിവുള്ളവനാണ്. ഏതിന്? അവന്റെ വിരൽത്തുമ്പുകൾ പോലും ശരിയാക്കാൻ, വിരൽത്തുമ്പുകൾ പോലും ശരിയാക്കാൻ. നമുക്കറിയാം, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ മനുഷ്യരുടെയും ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള അടയാളമായിരിക്കും, പല ആവശ്യത്തിനും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചു കഴിഞ്ഞാൽ എല്ല് കൊണ്ടുവരുമോ ചോദിച്ചപ്പോ അള്ളാഹു ഉദാഹരണം പറയുന്നത് അവരുടെ വിരൽത്തുമ്പുകൾ വരെ നാം ശരിയാക്കുമല്ലോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു അടയാളത്തിന്റെ ഏറ്റവും ചെറിയ വ്യത്യാസം പോലും അത് കൃത്യമായി വീണ്ടും പഴയ പോലെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. ഒന്നാമതായി സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അതുപോലെ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല, തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, എന്നിട്ട് മനുഷ്യൻ അവൻ ഈ തെമ്മാടിത്തരങ്ങളിൽ മുഴുകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. ഇതെന്നെല്ലാം മാറിയിട്ട് വീണ്ടും വീണ്ടും, അതായത് ഇതുപോലെ ഈ ലോകാവസാനം ഉണ്ടാവുമോ ഇല്ലേ അതിനെക്കുറിച്ചൊന്നും ചിന്തയല്ല, അവന്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ജീവിച്ചുകൊണ്ടേയിരിക്കുക തെമ്മാടിത്തനം ചെയ്തിട്ട്. മനുഷ്യന്റെ അവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരും ശരിക്ക് നാം പരിശോധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത്, പരലോകത്തെ കുറിച്ച് എന്ത് ചിന്തയാണ് നമുക്കുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എത്രത്തോളമാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നത് പകർത്തുന്നത്, എത്രത്തോളമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നാം പരിശ്രമിക്കുന്നത്, അതല്ല ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ, ദുനിയാവ് മാത്രമാണ് ജീവിതം, പരലോകമില്ല എന്നുള്ള നിലയ്ക്ക് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ജീവിക്കുകയാണോ എന്ന് നാം പരിശോധിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഈ ആളുകൾ ഈ പരലോകത്തെ നിഷേധിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ആളുകൾ ചോദിക്കുന്നത് എന്നാണ് എപ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക, ഇതെല്ലാം അവസാനിച്ച് എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക. സഹോദരങ്ങളെ ഉറപ്പ്, നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിലേക്ക് മരണം വന്നെത്തുമെന്നുള്ളതും ഈ ദുനിയാവിന്റെ എന്തൊക്കെ അവസ്ഥകളുണ്ടോ അതെല്ലാം ഇല്ലാതായി പോയി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നഗ്നരായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ശരിക്കും നമ്മളെ ഷൈത്താൻ അത് മറപ്പിച്ചു കളയും, നമ്മളതിന് തെറ്റിച്ചു കളയും, അതിനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കില്ലാത്ത രീതിയിൽ വേറെ ദുനിയാവിന്റെ മറ്റ് വിഷയങ്ങളിൽ നമ്മളെ മുഴുകിപ്പിച്ചു കളയും. ഒരു നിമിഷം കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറി മറിയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, അവർ ചോദിക്കുകയാണ്, മനുഷ്യൻ ചോദിക്കുകയാണ് എന്നാണ് ഈ യൗമുൽ ഖിയാമ, എപ്പോഴാണ് ഇത് ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ആ യൗമുൽ ഖിയാമയിൽ ഉണ്ടാകുന്ന ചില അഹ്വാലുകൾ, ചില അവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫൈദാ ബരിഖൽ ബസർ, കണ്ണഞ്ചി പോകുന്ന അവസ്ഥ. അതായത് നമ്മള് ഭയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അത്ഭുതപ്പെടുമല്ലോ, അവിടെ കണ്ണൊക്കെ തുറിച്ചു പോകുമല്ലോ, അതുപോലെ കണ്ണ് തുറിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും ആയത്തുകൾ നമുക്ക് പറഞ്ഞു കാണാൻ സാധിക്കും, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഹസു ഫീഹി അൽബസാർ, അന്ത്യനാളിന്റെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ കണ്ണെല്ലാം അഞ്ചി പോകുന്ന ഭയപ്പെട്ടു പോകുന്ന ദിവസമാണ്. മുഹ്തിഈന മുഖ്നിഇ റുഊസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ, അവർ തലയാട്ടിക്കൊണ്ട് പേടിച്ചോടുന്ന അവസ്ഥയായിരിക്കും, അവരുടെ ചിന്തയോ വേറെ മറ്റൊരു ചിന്തയും ഇല്ലാതെ ശൂന്യമായ അവസ്ഥയിലായിരിക്കും അവരുടെ മനസ്സ്, അത്ര ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിരിക്കും. ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യൗമുൽ ഖിയാമയിൽ നാം കാണാൻ പോകുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖസഫൽ ഖമർ, ചന്ദ്രന് ഗ്രഹണം ബാധിക്കും, ചന്ദ്രന്റെ പ്രകാശമെല്ലാം കെട്ടറിഞ്ഞു പോകുന്ന ആ അവസ്ഥയിൽ ഗ്രഹണം ബാധിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും ചന്ദ്രന്, അതിനൊരു പ്രകാശമില്ലാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസ്ഥ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്താക്കുക. അതിനെ സൃഷ്ടിച്ചതിന് ശേഷം സൂര്യനും ചന്ദ്രനും ഒരുമിച്ചിട്ടില്ല, പക്ഷേ നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഈ അവസ്ഥ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുകയും അങ്ങനെ ആ സൂര്യൻ നരകത്തിലിടുന്ന അവസ്ഥ പോലും ഉണ്ടാകും. കാരണം അവരെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ, നരകത്തിനെ ആരാധിക്കുന്ന ആളുകൾ. ആ നരകത്തിലിട്ട് ഈ സൂര്യനെ ചന്ദ്രനെ നരകത്തിലിടുമെന്നുള്ള അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം നിസ്സാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെ മാറ്റുന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഈ സൂര്യൻ ചന്ദ്രനൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ ഓരോ സൃഷ്ടികളുടെയും ഓരോ ദൃഷ്ടാന്തങ്ങളുടെയും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഓരോ ദിവസം സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന നമുക്ക് ദിവസം കഴിഞ്ഞു പോവാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളിലൂടെ സമയം കടന്നു പോവാണ്, ദിവസങ്ങൾ കടന്നു പോവാണ്, ആഴ്ചകൾ കടന്നു പോവാണ്, മാസങ്ങൾ കടന്നു പോവാണ്, വർഷങ്ങൾ കടന്നു പോവാണ്, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ കണക്കൂട്ടാൻ വെച്ചിട്ടുള്ള സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കുന്ന ദിവസം. സമയം എന്നുള്ളത് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയ ഒരു കാര്യമാണ്. ഓരോ വാച്ചിന്റെ സൂര്യൻ നീങ്ങുന്നതും നമ്മുടെ മരണത്തിലേക്കാണ് എന്നുള്ള ബോധത്തിലും ചിന്തയിലുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അന്ത്യനാളിന്റെ ദിവസം ഈ ഭയാനകത എല്ലാം കാണുമ്പോ, വേറെയും സൂറത്തുകൾ നമുക്ക് കാണാം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, കടലിൽ തീ പിടിക്കുന്ന, ഭൂമി കുലുങ്ങിപ്പോകുന്ന, അങ്ങനെ മനുഷ്യൻ പേടിച്ച് വിറച്ചു പോകുന്ന ദിവസത്തിൽ മനുഷ്യൻ ചോദിക്കും, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. അന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഇന്ന് എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത്, എങ്ങോട്ടാണ് ഞാൻ രക്ഷപ്പെടുക? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് ഈ ആകാശ ഭൂമികൾ കീഴൊതുങ്ങും. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോ കേട്ടില്ല എന്ന് വരും, പക്ഷെ ആകാശ ഭൂമികളിൽ കടലാവട്ടെ, ആകാശമാവട്ടെ, നക്ഷത്രമാവട്ടെ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൽപ്പന പറഞ്ഞാൽ, നീ ഇങ്ങനെയാവുക എന്ന് പറഞ്ഞാൽ അത് അവരനുസരിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ കടലിനോട് രണ്ട് പിളർപ്പാവും പറഞ്ഞു, അതായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ തീയിനോട് തണുപ്പാകാൻ പറഞ്ഞു, അതുപോലെയായി. എന്ത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചാൽ ഏത് സൃഷ്ടിയും അംഗീകരിക്കും. എന്നിട്ടും ധിക്കാരിയായ മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരി ജീവിക്കുന്ന അവസ്ഥ, അഊദു ബില്ലാ. എന്ത് വലിയ വിദ്യയാണ്! അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എത്ര വലിയ സത്യമാണ്! അന്ന് മനുഷ്യൻ ചോദിക്കും, എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടുക, എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? പക്ഷേ അന്ന് ആ ഒരു രക്ഷയുണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വതആല കല്ല ലാ വസർ, ഒരിക്കലുമില്ല, യാതൊരു രക്ഷയുമില്ല. അന്ന് അന്ത്യനാൾ സംഭവിക്കുമ്പോ ഒരു സ്ഥലത്തേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരാളിലേക്ക് ഒഴികെ, ആരിലേക്ക്? അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അള്ളാഹു തആല പറയുകയാണ്, ഇലാ റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ, അന്നേ ദിവസം നമ്മൾക്ക് ചെന്നുകൂടാനുള്ളത് നിന്റെ റബ്ബിന്റെ അടുത്ത് മാത്രമായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് മാത്രമായിരിക്കും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഈ യാഥാർത്ഥ്യം നമ്മുടെ കൽബിന്റെ കണ്ണുകൊണ്ടൊന്ന് യക്കീനാക്കുന്ന അവസ്ഥയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും. നമ്മളൊരു ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് എഴുന്നേൽക്കുന്നത് ഖബറിലാകുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കിയും. നമ്മുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാളത്തെ ഉയർത്തെഴുന്നേൽപ്പ്, നാളത്തെ കണ്ണു തുറന്നു നോക്കുന്ന ഖബറിലാകുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കിയും. അത് എത്ര ആളുകൾ നമുക്കറിയാം. അതിനുശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഭയപ്പെടുത്തുന്ന ഒരു വാക്ക് അല്ലാഹു തആല പറയുകയാണ്, യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ, അന്ന് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മനുഷ്യന് കാണിക്കപ്പെടും, ബിമാ ഖദ്ദമ വഅഖർ, എന്താണ് അവൻ മുന്നൊരുക്കി ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന് നാളെ പരലോകത്ത് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, അവനെന്താണ് ഒഴിവാക്കിയിട്ടുള്ളത്, അവൻ കണ്ടുമുട്ടും. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കടുകുമണി തൂക്കമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും തന്നെ ഒഴിവാക്കൂല. എത്ര ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കും, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇന്നാലിന്ന സമയത്ത് നീ ഇന്ന കാര്യം ചെയ്തിട്ടില്ലേ, നീ ഇന്ന കാര്യം ചെയ്തില്ലേ, നന്മയാവട്ടെ തിന്മയാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കും. അതാണ് മരിക്കുന്ന സമയത്ത് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? റബ്ബി റജിഊൻ, എന്നെ ഒന്ന് മടക്കണം. എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കിയ, ഞാൻ ചെയ്യാതെ പോയ തിന്മകളുണ്ട്, അല്ല അഫൻ, നന്മകളുണ്ട്, സൽക്കർമ്മകളുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി തരണേന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, അന്നേ ദിവസം മനുഷ്യനെ അറിയിക്കും അവൻ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, എന്താണ് ചെയ്യാതെ പോയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യന് തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കും, മനുഷ്യന് അവൻ തന്നെ ധാരാളമായിരിക്കും. അന്നേ ദിവസം നമ്മുടെ വായകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കും, നമ്മുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങും, നമ്മുടെ കാലുകൾ സാക്ഷിയാവും. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾക്കും നാം നാവുകൊണ്ട് അതിനെ എതിർത്ത് പറയാൻ ശ്രമിച്ചാലും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ സ്വന്തം തന്നെ അതിനൊരു തെളിവാകുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ചു. നമ്മളിപ്പോ ഒരു കാര്യം, ദുനിയാവിൽ തന്നെ നമ്മളൊരു തിന്മ ചെയ്യാം, നമ്മളൊരു തിന്മ ചെയ്തു വിചാരിക്കാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ള നിലക്കാണ്. പക്ഷെ അവിടെ ഒരു CCTV ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് അത് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാ, നീ ഇന്ന കാര്യം ചെയ്തില്ലേ, നമ്മളോട് ഞാൻ ചെയ്തിട്ടില്ല, കാരണം അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസത്തിന് അവള് പറയാ നമ്മൾ ചെയ്തിട്ടില്ല. ആ സമയത്ത് ആ അവന്റെ കയ്യിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ വീഡിയോ നമുക്ക് കാണിച്ചു തരുമ്പോ നമുക്കുണ്ടാവുന്നൊരു ബോധം ഉണ്ടല്ലോ, നമുക്കുണ്ടാവുന്നൊരവസ്ഥ, അതിനേക്കാൾ അപ്പുറത്തായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ദാ ഇവൻ ഇന്നാലിന്റെ കാര്യം ചെയ്തു, ഇന്നാലിന്റെ സമയത്ത് ചെയ്തു. ഭൂമി പറയും, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്തത്, ഇപ്പോഴാണ് ചെയ്തത്. ഭൂമി പറയുന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ അൽഖ മഅദീറഹ, മനുഷ്യന്റെ സ്ഥിര സ്വഭാവം, അവൻ എന്തൊക്കെ ഉദ്ഗ്രഹങ്ങൾ പറഞ്ഞാലും ശരി, അവൻ എന്തൊക്കെ കാരണങ്ങൾ ബോധിപ്പിച്ചാലും ശരി, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അവനെതിരെ തെളിവായിരിക്കും, അവന്റെ നഫ്സ് അവനെതിരെ തെളിവായിരിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ ഉദ്ഗ്രഹം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ചെയ്തതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഉദ്ഗ്രഹം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ കൃത്യമായ വിചാരണയായിരിക്കും. ഓരോരുത്തരുടെയും നെഫ്സ്, ഓരോരുത്തരുടെയും ശരീരം കൃത്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യകാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി ഇറക്കിയ ആദ്യകാലത്തെ സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്കും എന്താണ് അവൻ ജീവിക്കേണ്ടതിന്റെ ലക്ഷ്യം, അവൻ ജീവിക്കാൻ പോകുമ്പോൾ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അവനെ കാത്തിരിക്കുന്നതെന്ന് പേടിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദുനിയാവിന്റെ ചിന്തകൾ വളരെ കൂടുതലാണ്, അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമല്ല. ഉദാഹരണത്തിന്, കുറച്ചു കാലം മുമ്പ് തന്നെ നമുക്ക് ഒരു മരണത്തിൽ, ഒരു ജനാസയിൽ നമ്മൾ പങ്കെടുത്തു വിചാരിക്കുക, ഒരു മയ്യത്ത് നമസ്കാരം, സംസ്കരണം കബറിൽ കൊണ്ടുപോയി വെച്ചു, നമ്മൾ പോന്നു. അപ്പൊ കുറച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങളെങ്കിലും ആ ഒരു ചിന്ത നമുക്കുണ്ടാവും, ഒരു മരണമാണല്ലോ കണ്ടത്, നാളെ ഞാനും മരിക്കുമല്ലോ. ഇന്ന് കാലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കബറിൽ കൊണ്ടുവച്ചു എന്നിട്ട് വന്ന് ഒരു ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കുമ്പോൾ അതിന് മറന്നു, പിന്നെ ദുനിയാവിന്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ എന്ത് കാണുന്നുവോ അതാണ് നമ്മുടെ ചിന്തയിൽ വരിക. നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ മറ്റു പലതാണ്, മുഴുവൻ ദുനിയാവിലേക്ക് ആകൃഷ്ടമാകുന്ന കാര്യങ്ങൾ. ദുനിയാവ് തന്നെ എല്ലായിടത്തും, വലത്തോട്ട് നോക്കിയാൽ ദുനിയാവ്, ഇടത്തോട്ട് നോക്കിയാൽ ദുനിയാവ്, എവിടെ നോക്കിയാലും ദുനിയാവ്. പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള സമയം തന്നെ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര ദിവസമായിട്ടുണ്ടാവും ഒന്ന് സ്വസ്ഥമായിരുന്നിട്ട്, അല്ലാ ഞാൻ മരണപ്പെട്ടു പോണല്ലോ, നാളെ അല്ലാന്റെ മുമ്പിൽ നിൽക്കണല്ലോ, ഈ ലോകമൊക്കെ അവസാനിച്ച് ഞാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഞാനൊന്ന് മാറണമല്ലോ, എന്താണ് ഞാൻ കൂടുതൽ നന്മയിൽ മുന്നിട്ടിട്ടുള്ളത്, എന്താണ് ദീനിന്റെ വിഷയങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്താണ് ഞാൻ കൂടുതൽ അള്ളാഹുലേക്ക് കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണ്, വലിയ അപകടമാണത്. ഈ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നീ ഈ ഖുർആൻ ധൃതിപ്പെട്ട് ഹിഫ്ദാക്കാൻ വേണ്ടിയിട്ട് നീ പെട്ടെന്ന് പെട്ടെന്ന് നാവ് ചലിപ്പിക്കണ്ട. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്ന ആദ്യ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുമല്ലോ, ആ ഓതിക്കൊടുക്കുന്ന സമയത്ത് റസൂലുള്ള വേഗം ഹിഫ്ദാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും, മറന്നുപോന്ന് പേടിച്ചിട്ട്, അത് മറന്നുപോന്ന് പേടിച്ചിട്ട് വേഗം ഹിഫ്ദാക്കാൻ വേണ്ടി അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ ധൃതിപ്പെട്ട് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു, നമ്മുടെ ബാധ്യതയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത് ആ ഖുർആൻ ഒരുമിച്ച് കൂട്ടലും അത് പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന, നീ ചെയ്യേണ്ടത് ഈ ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ അതിനെ പിൻപറ്റുക, നീ അതനുസരിച്ച് ജീവിച്ച് അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തുമ്മ ഇന്ന അലൈന ബയാന, അത് വിശദീകരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുതിപ്പെട്ട് ചെയ്യേണ്ട എന്ന് പറയാം. സഹോദരങ്ങളെ, ഇതിനുശേഷം ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് ആഴത്തിൽ കടത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു കഴിഞ്ഞ് അന്ത്യനാളിനെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അതിന് അല്ലാഹു കഴിവുള്ളവനാണ് എന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ല ബൽ തുഹിബ്ബൂന العاجില. മനുഷ്യന്റെ അവസ്ഥ പറയാ, കല്ല ബൽ തുഹിബ്ബൂന العاجില, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറുകയാണ്. ആജില എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളത്, ക്ഷണികമായത് എന്നൊക്കെ പറയുന്നത്, അതായത് ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ഹബ്ബു ദുനിയാണ്, ദുനിയാവിനോടുള്ള ഹബ്ബാണ്. നമ്മൾക്ക് എന്ത് കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴും നമുക്ക് ദുനിയാവിലെങ്ങനെ മുന്നോട്ട് വരാം, ദുനിയാവിലെങ്ങനെ മുൻപന്തിയിലാവാം, ദുനിയാവിന്റെ കാര്യം എന്താണ്, അത് മാത്രം. അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിയമം എന്താണ് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കച്ചവടത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, എന്തോ ആവട്ടെ, അല്ലാഹുവിന്റെ നിയമം, പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള നിയമം വെച്ചുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഒരാൾ കച്ചവടം ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല പലിശ ഹറാമാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കച്ചവടത്തിന്റെ നിയമങ്ങൾ അത് പാലിച്ചുകൊണ്ട് അവൻ ചെയ്യാൻ പാടുള്ളൂ. ഒരുത്തൻ അവന്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ അല്ലാഹുവിന്റെ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് അവൻ ജീവിക്കേണ്ടത്. അതല്ലാതെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചിന്തല്ല. അല്ലാഹു തആല പറയാ, പരലോകത്തിനെ കുറിച്ച് ചിന്തല്ല, ഈ സൂര്യനും ചന്ദ്രനും ഒന്നായി പോകുന്ന, മനുഷ്യനെ ഭയപ്പെട്ടു പോകുന്ന, ഭയപ്പെടുത്തി കളയുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പരലോകത്തിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തല്ല. നിങ്ങളുടെ അവസ്ഥ എന്താണ്? തുഹിബ്ബൂന العاجില, ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ദുനിയാവാണ് നമ്മുടെ എല്ലാം, എല്ലാം ഇവിടെയാണ് നമ്മുടെ നിലനിൽപ്പ്. ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല. ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നുവോ അതാണ് എന്റെ ജീവിതം. ഈ നിലയിലാണ് ആളുകളുടെ ജീവിതം, ആളുകളുടെ ചിന്ത എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചു നോക്കും, നമ്മുടെ നാടുകളിൽ ഇന്നത്തെ കാലത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ, നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും അവർക്ക് പോകാനുള്ളത് ദുനിയാവിൽ എങ്ങനെ മുന്നോട്ട് പോകാം, ദുനിയാവിൽ എങ്ങനെ ഉന്നതിയിലെത്താം, ഇതല്ലാതെ അള്ളാഹുവിന്റെ നിയമമോ പരലോകമോ മുൻപിലുണ്ട് എന്നുള്ള ബോധം അവർക്കില്ല. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ പരലോകത്തെ വിട്ടുകളയുന്നു, പരലോകത്തിലെ വിടുന്നു, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട സമയം വരുമ്പോ, ദുനിയാവി ആയിട്ടൊരു കാര്യമുണ്ട്, ആ വിഷയത്തിൽ നമുക്ക് ചിലപ്പോ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും, പക്ഷേ അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുപ്പ് നേടിത്തരുന്ന കാര്യമാണെങ്കിൽ ഈ ദുനിയാവിനേക്കാൾ ആ പരലോകത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് വിഷയത്തിലാവട്ടെ, എന്ത് വിഷയത്തിലാവട്ടെ, ദുനിയാവിന്റെ ഒരു കാര്യത്തിനേക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ സഹോദരങ്ങളെ, മനുഷ്യൻ ഉറപ്പുള്ള കാര്യം പരലോകമാണ്, ഉറപ്പുള്ള കാര്യം. എത്ര ആളുകൾ നമ്മൾ ചിന്തിച്ചു നോക്കും, 15 വയസ്സുള്ള, 18 വയസ്സുള്ള, 20 വയസ്സുള്ള, 25, 30, 40, 50, 60, ഏത് പ്രായം മരണത്തിനുള്ളത്? ഏത് പ്രായം മരണത്തിനുള്ളത്? എത്രയോ ആളുകളുടെ മരണ വാർത്ത പെട്ടെന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിൽ പോകുന്ന വഴിക്ക് ആ ബൈക്കിൽ പോകുമ്പോൾ വാഹനം ഇടിച്ച് മരണപ്പെട്ടു, നമ്മൾക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി, നാളത്തെ അതുപോലുള്ള ഒരു മെസ്സേജ് നമ്മുടെ പേര് വെച്ച് വരുന്നത്, ഇന്നാൽ ഇന്നാള് അവൻ ബൈക്കിൽ പോകുമ്പോൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നാലിന്നാള് അവൻ ഇങ്ങനെ ഹാർട്ട് ഒരു അറ്റാക്ക് വന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നാലിന്നാള് ഇന്നൊരു ചെറിയ പ്രശ്നം കാരണം മരണപ്പെട്ടു, ഇങ്ങനെ ഒരു അവസ്ഥ ഒരു വാർത്ത വരുന്ന ആലോചിച്ച് നോക്കി. നമ്മുടെ മരണത്തെ, പരലോകത്തെ നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ചിന്ത ഉണ്ടാവേണ്ടത്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, എത്രത്തോളം പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇബ്നു ജൗസി റഹിമഹുള്ള പറഞ്ഞ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. അതായത്, ഒരു വീടിനകത്തേക്ക് കുറച്ച് ആളുകൾ കയറുകയാണ്. അപ്പൊ ഒരാള് അതിന്റെ മരത്തിന്റെ പണിക്കാരനാണ്, മറ്റേ ആൾ അതിന്റെ വേറെ എന്തെങ്കിലും ഇപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒന്നൊരു പെയിന്റിന്റെ ജോലിക്കാരനാണ്, മറ്റൊരാൾ ടൈൽസിന്റെ പണിക്കാരനാണ്. അങ്ങനെ ഒരു മൂന്നാലാളുകൾ കയറി കഴിഞ്ഞാല് ടൈൽസിന്റെ പണിക്കാർ ആദ്യം എന്താ നോക്കുക? ടൈൽസിന്റെ കാര്യം, നല്ല ടൈൽസാണോ ഏതാണോ എന്താണോ നോക്കും. പെയിന്റിന്റെ പണിക്കാരൻ പെയിന്റ് ഏതാ നോക്കും. മരത്തിന്റെ പണിക്കാരൻ മരം ഏതാ നോക്കും. കാരണം അവൻ അതിലേക്കാ ചിന്ത പോവുക. കാരണം എന്താണ്? അവന്റെ ഉള്ളിൽ എപ്പോഴുള്ള ചിന്ത എന്താണ്? അതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കാണുമ്പോഴും ചിന്തിക്കുന്നത് പരലോകമാണ്. അവൻ നല്ല മധുരമുള്ള ഒരു പഴം കഴിക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അവന്റെ കൈയൊന്ന് കൊള്ളുമ്പോൾ അവൻ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ഒരുക്കിയിട്ടുള്ള തീ ഞാൻ എങ്ങനെ സഹിക്കും, സഹിക്കാൻ കഴിയില്ലല്ലോ, ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ളതല്ലേ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവൻ മാനസികമായി ഞെരുക്ക അനുഭവിക്കുമ്പോൾ നരകത്തിൽ അനുഭവിക്കുന്ന ഞെരുക്കം, മനസ്സിനൊരു സമാധാനവും സന്തോഷം അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം, ഉലമാക്കൾ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പോലെ പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ സാധിക്കും. ചില ആളുകൾ അവർ പറയും ഞങ്ങൾ മനസ്സിൽ ചില സമയത്ത് അനുഭവിക്കുന്ന ആസ്വാദനം, ചില വരുന്ന ആസ്വാദനം അതാണ് സ്വർഗാവകാശികൾക്കുള്ളത് എങ്കിൽ അത് ഏറ്റവും വലിയൊരു ആസ്വാദനമാണ്. അത്രത്തോളം പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എപ്പോഴും ചിന്ത ദുനിയാവിൽ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്, ദുനിയാവിൽ വീടുണ്ടോ വീടില്ലേ, ദുനിയാവിൽ വേറെന്തെങ്കിലും ഉണ്ടോ വേറെന്തെങ്കിലും ഇല്ലേ, അതാണ് അതുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ ഇത് മാത്രം ചിന്ത നമ്മളത് ആലോചിച്ചു നോക്കും. ദുനിയാവിലെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ പരലോകത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീട് നേടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കർമ്മങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതാണ് നമ്മൾ ചെയ്യുന്നത്? പരലോകത്ത് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ കർമ്മങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അത് സ്വപ്നം കാണാറുണ്ടോ? അത് ആലോചിക്കാറുണ്ടോ? മനുഷ്യന് പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം എന്ത് വിഷമമാവട്ടെ, എന്തൊരു ബുദ്ധിമുട്ടാവട്ടെ, അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ചിന്ത ഒരു മുസ്ലിമിന്റെ ചിന്ത പരലോകവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. എന്ത് കാര്യത്തിനെയോ എന്ത് കാര്യത്തിനെ ആലോചിക്കുമ്പോഴും പരലോകത്തിലേക്ക് ബന്ധിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശന്ന് പട്ടിണിയായിട്ട് പിന്നെ വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് രാത്രി. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. മൂന്ന് പേര് എന്ത് കാരണം ഇറങ്ങിയിട്ടുള്ളത്? വിശപ്പ് കാരണമാണ്, ഒന്നും കഴിക്കാനില്ല വീട്ടില്. അപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയതാണ്. ആ സമയത്ത് അവരൊരു സഹാബിയുടെ ഒരു അൻസാരിയുടെ വീട്ടിൽ പോവുകയും ആ അൻസാരി കുടുംബക്കാർ വെള്ളവും ഈച്ചപ്പഴവും നൽകുകയും ആ അൻസാരി വന്ന് ഒരാടിനെ അറുത്ത് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താണ്? തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൽ നഈം. ഈ ഒരു അനുഗ്രഹം, വിശന്ന് പട്ടിണിയായിട്ട് കിടന്നിട്ട് ഈ കിട്ടിയ ഈ ഒരു കഷ്ണം ഭക്ഷണം, ഇതിന്റെ പേരിൽ, ഈ നിഴമത്തിന്റെ പേരിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോ അവിടെ ആലോചിക്കണം എന്താണ്? പരലോകാണ്. അവിടെ ആലോചിക്കണം എന്താണ്? പരലോകാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം, ദുനിയാവിലൂടത്തുള്ള സ്ഥാനം, ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ചത്താട് കിടക്കുന്നുണ്ട്. റസൂലുള്ള അപ്പത്തിന് സഹാബാക്കളെ വിളിച്ചിട്ട് ഇത് ഇതാ ഒരു 2 ദിനാറിന് ആർക്കെങ്കിലും, ആർക്കും വേണ്ട, അല്ലെങ്കിൽ 1 ദിനാറ് ആർക്കും വേണ്ട, വെറുതെ തന്ന ആർക്കെങ്കിലും വേണോ, ആർക്കും വേണ്ട. കാരണം അത് ചത്തതാണ്, ചെവി മുറിഞ്ഞു പോയതാണ്, ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്ക, ഇതിന്റെ അത്ര വില പോലും എന്തിനില്ല? അള്ളാഹ്ക്ക് അള്ളാഹ് ദുനിയാവിന് കൊടുത്തിട്ടില്ല, ദുനിയാവിന് അത്ര വില പോലും കൊടുത്തിട്ടില്ല. സത്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം, ദുനിയാവിന്റെ ഭൗതികതയിൽ മുഴുകിക്കിടക്കുന്ന ഈ ലോകം, നമ്മുടെ ഉള്ളിലേക്ക് ദുനിയാവിനെ ഇട്ടുകൊടുത്തിട്ടുള്ള സ്ഥാനം, അത് കാരണത്താൽ നമുക്ക് ചിലതൊക്കെ കേൾക്കുമ്പോ ഇത്രക്കൊക്കെ വേണോന്ന് ആലോചിക്കണത്, ഇതൊക്കെ വേണോ നമ്മൾ ആലോചിക്കണത്, ഇത്രയൊക്കെ പരലോകത്തിനെ കുറിച്ച് ചിന്തിക്കണോ. നമുക്ക് ദുനിയാവല്ലേ, ദുനിയാവിന് കുറെ കാര്യങ്ങളില്ലേ, കുറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ, അതല്ലേ മുൻഗണന കൊടുക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. സഹാബാക്കളുടെ ജീവിതം, മുൻഗാമികളുടെ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നാം ആലോചിച്ചു വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കിടന്നുറങ്ങിയിട്ട് അവര് ചിന്തിച്ച ചിന്തയാണ്, കിടന്നുറങ്ങിയിട്ട് പുറത്ത് പാടുവരുന്ന രീതിയിൽ വന്നപ്പോ സഹാബാക്കൾ പറഞ്ഞു ഞാൻ നല്ലൊരു മെത്ത ഉണ്ടാക്കി തരാം, ഞങ്ങളൊരു കിടക്ക ഉണ്ടാക്കി തരാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താണ്? എന്താ ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം? ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു യാത്രക്കാരൻ ഒരു യാത്രയിൽ കുറച്ച് തണലിന് പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ട് കിടന്നു. അതല്ലാതെ അത്ര ബന്ധമല്ലാതെ എന്താ ദുനിയാവുമായിട്ടുള്ള ബന്ധം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അമീറായിരുന്ന കാലത്ത് നല്ല ഒരു പിന്നെ ഇതുപോലെ തന്നെ നല്ലൊരു കിടക്കയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊന്ന് നല്ല സൗകര്യം ഒരുക്കി തരാൻ പറഞ്ഞപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു മോളായ ഹഫ്സാബീനെ വിളിച്ച് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയാണ്, എങ്ങനെയായിരുന്നു റസൂലിനെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു പുതപ്പ് ഉണ്ടാവാറ്, തണുപ്പ് കാലമാവുമ്പോ അത് പകുതിയാക്കിയിട്ട് ഒരു പകുതി കൊണ്ട് പുതക്കും ഒരു പകുതി കൊണ്ട് വിരിക്കും, ചൂടുകാലമാണെങ്കിൽ അത് മൊത്തം മടക്കിയിട്ട് അതിന്റെ മുകളിൽ മുഴുവനാക്കി അത് വിരിപ്പാക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ജീവിച്ചത്. സത്യത്തിൽ നമ്മുടെയൊക്കെ ചിന്തകള് മാറിപ്പോവാണ്, ദുനിയാവിലേക്ക് നമ്മുടെ കൽപ്പ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥ പറഞ്ഞിട്ട് നിങ്ങൾ പരലോകത്തിനെ വിട്ടിട്ട് ദുനിയാവിന്റെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വുജൂഹു യൗമ ഇദിൻ നാളിറ, എന്നാൽ പരലോകത്തെ ചില ആളുകളുടെ അവസ്ഥ, പരലോകത്ത് ദുനിയാ ഇവിടെ ദുനിയാവിനേക്കാൾ പരലോകത്തിന് സ്ഥാനം കൊടുത്ത ആളുകളുടെ പരലോകത്തെ അവസ്ഥ പറയാണ്, വുജൂഹു യൗമ ഇദിൻ നാളിറ, അവരുടെ മുഖം പ്രസന്നമായിരിക്കും, നല്ല പ്രസന്നതയുള്ള നല്ല തിളങ്ങി നിൽക്കുന്ന മുഖമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരലോകത്തിന് സ്ഥാനം കൊടുത്ത ആളുകൾ എന്തുകൊണ്ടാണെന്നറിയാ, പ്രസന്നത ഇലാ റബ്ബിഹ നാദിറ, അവരുടെ റബ്ബിലേക്കുള്ള നോട്ടം കാരണത്താൽ, അവരുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേർക്ക് ദൃഷ്ടി തിരിച്ചവരായതുകൊണ്ട് അവരുടെ മുഖം പ്രസന്നമായിരിക്കും. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്, നിഅമത്തുകളുടെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ദുനിയാവിന്റെ ഈ കാര്യങ്ങളിൽ മുഴുകിയിട്ട് നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ദറജ അനുസരിച്ച് നാളെ സ്വർഗത്തിൽ ചില ആളുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണും, ചില ആളുകൾ യൗമുൽ ജുമായിൽ ഒരു തവണ കാണും, ഓരോരുത്തരുടെ ദറജ അനുസരിച്ച് വേറെ രീതിയിൽ ചിലർ വളരെ വ്യക്തമായി കാണും, ചിലർ ചില മങ്ങിയ അവരുടെ പാപങ്ങളുടെ അളവൻ ചില മങ്ങിയ രീതിയിൽ കാണും, പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു ദുആ ഉണ്ട്, വസ്അലുക ലദ്ദത നദ്ര ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക വസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലദ്ദത നദ്ര ഇലാ വജ്ഹിക, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ ചോദിക്കുന്നു, വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെ ഞാൻ ചോദിക്കുന്നു. കാണുമ്പോൾ ആസ്വാദനത്തെ ചോദിക്കുന്നു, കാണാനുള്ള ആഗ്രഹത്തെ ചോദിക്കുന്നു. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണെന്നറിയോ, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്താണെന്നറിയോ, നമ്മുടെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹമാണ്. പരലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണെന്നറിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗത്തിൽ കാണുമ്പോ ബാക്കിയുള്ള എല്ലാ നിയമത്തുകളും മറന്നുപോകുന്ന, സ്വർഗത്തിൽ ബാക്കിയുള്ള നിയമത്തുകളൊക്കെ അയാൾ മറന്നുപോകും. സഹോദരങ്ങളെ, ഒരു തവണയെങ്കിലും നമുക്ക് ദുആ ദുആ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും അള്ളാഹ് എനിക്ക് കാണണം, അള്ളാഹ് നിന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കണം എത്രത്തോളാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം എത്രത്തോളാണ്? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരലോകത്തിനെ കുറിച്ച് ചിന്ത ഇല്ലാതെ ദുനിയാവിന്റെ ചിന്തയിൽ മുഴുകിയ ആളുകളുടെ അവസ്ഥ, വുജൂഹു യൗമ ഇദിൻ ബാസിറ, ചില മുഖങ്ങൾ അന്ന് കരിവാളിച്ചതായിരിക്കും. തന്റെ പാപങ്ങൾ കാരണത്താല് അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ദീന് പാലിക്കാതെ, അത് കർമ്മത്തിൽ കൊണ്ടുവരാതെ ജീവിച്ച ആളുകള് അവരുടെ മുഖം കറുത്തിരിക്കുന്ന അവസ്ഥയായിരിക്കും. അവര് വിചാരിച്ചിരിക്കുന്ന അവസ്ഥ എന്താണെന്നറിയോ, എന്തോ വലിയൊരു ആപത്ത് ഞങ്ങൾക്ക് വരാനുണ്ട്, ആ പേടിയിലായിരിക്കും. കാരണം ഉറപ്പാണ്, ഇതെല്ലാം കണ്ട് നാളെ പരലോകത്ത് ഈ നിഷേധിച്ച കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി വരാൻ പോണ ശിക്ഷയാണല്ലോ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള ശിക്ഷയെ ഭയപ്പെട്ട് പേടിച്ചിരിക്കുമ്പോൾ ഒരു കരുവാളിക്കല്ലോ, ആ അവസ്ഥയിലായിരിക്കും ചില ആളുകൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കൂട്ടരെയും പറഞ്ഞിട്ട്, അതായത് ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് പരലോകത്തിന് ഒഴിവാക്കുന്നു പറഞ്ഞിട്ട് പരലോകത്തിന് സ്ഥാനം കൊടുത്ത ആളുകളുടെ അവസ്ഥ, അവിടുത്തെ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിനെ കാണുമ്പോൾ മുഖം പ്രസന്നമായി നിൽക്കുക, മറ്റുള്ളവരുടെ അവസ്ഥ മുഖം കറുത്തുകൊണ്ടിരിക്കുക അവസ്ഥ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവും പരലോകവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതിനെപ്പറ്റി പറയാം. ദുനിയാവിനെയും പരലോകത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഘട്ടം, ആ മറ, അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ആ മറ നമ്മുടെ മരണമാണ്, നമ്മുടെ മരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ല ഇദാ ബലഗത്തിത്തറാഖിയ, കല്ല ഇദാ ബലഗത്തി തറാക്കിയ അല്ല, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ വരും. നമ്മൾ കാണും നമ്മുടെ റൂഹിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റൂഹിനെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവൻ പറയുമെന്നാണ്. വഖീല മൻ റാഖ്, ആരാണ് എനിക്കൊന്ന് മന്ത്രിക്കാനുള്ളത്, എന്നൊന്ന് സമാധാനപ്പെടുത്താൻ, എന്നൊന്ന് രക്ഷിക്കാൻ ആരാണ് എന്റെ അടുത്തുള്ളത്, അവൻ പറഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ റൂഹിനെ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. റൂഹിന്റെ അസ്ലി എന്ന് പറഞ്ഞാൽ അത് ആകാശത്ത് സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. മനുഷ്യന്റെ ശരീരം പറഞ്ഞാലോ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. ശരീരം ഭൂമിയിലേക്ക് പോകും, ശരീരം ഭൂമിയിലേക്ക് അവിടെ കബറടക്കി പോകും, റൂഹിനെ ആകാശത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകുകയും ചെയ്യും. ഒരുത്തന്റെ റൂഹിന് ദുനിയാവുമായിട്ടാണ് ബന്ധം കൂടുതൽ എങ്കിൽ ആ റൂഹ് ശരീരത്തിൽ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരുത്തന്റെ റൂഹ്, അവൻ ദുനിയാവിന്റെ ഷഹവത്തുകൾ, ദുനിയാവിന്റെ ഇച്ഛകൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ അതിലേക്ക് മുഴുകി ജീവിക്കുകയാണെങ്കിൽ ആ റൂഹിനെ പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് അത് വരൂല പെട്ടെന്ന്. അത് ശരീരത്തിൽ ദുനിയാവിൽ ഉറച്ചു നിൽക്കാൻ നോക്കും, അവന്റെ മരണം അതീവ വേദനയുള്ളതായിരിക്കും. പഞ്ഞിക്കെട്ടിലൂടെ, നനഞ്ഞ പഞ്ഞിക്കെട്ടിലൂടെ മുള്ള ചുറ്റിയിട്ടുള്ള ഒരു വടി പിടിച്ച് വലിക്കുന്നത് പോലെ കീറിപ്പറിഞ്ഞു വരുന്ന അവസ്ഥയിലായിരിക്കും അവന്റെ റൂഹിനെ പിടിക്കുക. അതേസമയത്ത് ഒരുത്തന്റെ റൂഹ്, അവന്റെ ശരീരം ദുനിയാവിലാണ്, പക്ഷെ റൂഹ് എപ്പോഴും പരലോകത്തിന്റെ ചിന്തകളിൽ, പരലോകത്തേക്ക് പോണല്ലോ, അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ, അവിടുത്തെ സ്വർഗം, അവിടുത്തെ ആസ്വാദനങ്ങൾ, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തന്റെ റൂഹാണെങ്കിലോ വിളിക്കുമ്പോ വേഗം പോവും. കാരണം എന്താണ്? അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി കാത്തുകയാണ്. അതായത് പരലോകത്തേക്ക് പോകാൻ വേണ്ടി, കാരണം അവൻ അവിടെയാണ് മനസ്സുകൊണ്ട് ജീവിച്ചിട്ടുള്ളത്. അപ്പോ അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആ റൂഹ് പിടിക്കുന്ന തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് ആ അവൻ പറഞ്ഞു പോകും, ആരാണ് എന്നെ സമാധാനിപ്പിക്കാനുള്ളത്. അവൻ മനസ്സിലാക്കും, അവൻ മനസ്സിലാക്കും ഇത് വേർപിരിയുന്ന സമയമാണ്, ദുനിയാവ് ഒന്ന് പോകുന്ന സമയമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നിട്ട് ആ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് തൊണ്ടക്കുഴിയിൽ എത്തുന്ന, ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ ഭാര്യ എന്റെ ഒപ്പമില്ല, എന്റെ മക്കൾ എന്റെ ഒപ്പമില്ല, എന്റെ സമ്പത്തൊപ്പമില്ല, എന്റെ ഒന്നും തന്നെ എന്റെ ഒപ്പമില്ല, എന്റെ സ്ഥാനമോ പദവിയോ ഒന്നും തന്നെ എന്റെ ഒപ്പമില്ല, ആരുമില്ലാതെ ഈ ദുനിയാവിന്റെ എല്ലാം ഇട്ടിട്ട് ഞാൻ പോവുകയാണ്. ആ അവസ്ഥ നമ്മൾ ആലോചിച്ചു നോക്കി, അത് കണ്ടുമുട്ടുന്ന അവസ്ഥ ആലോചിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വൽതഫത്തി സാഖ് ബിസാഖ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയാണ് വൽതഫത്തി സാഖ് ബിസാഖ്, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പടയുന്ന അവസ്ഥ. റൂഹ് പോകുന്ന സമയത്ത് ചില മരണങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം. അല്ലെങ്കിൽ ഒരു ജന്തുവിനെ അറക്കണമെങ്കിലും ആലോചിച്ചാൽ മതി, ഒരു പോത്തിനെ അറക്കുകയാണെങ്കിൽ, ഒരു കോഴിനെ അറക്കുകയാണ്, അതിന്റെ കാലുകൾ തമ്മിൽ ഒരു കൂട്ടിപ്പടയും, കാലുകൾ കൂട്ടിപ്പെടുന്ന അവസ്ഥ എന്താ? റൂഹ് ശരീരത്തോട് പോകുമ്പോ അവ പറയാണ്, മനുഷ്യന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ കണങ്കാലുകൾ കൂട്ടിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മുടെ മരണം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എപ്പോഴും ആലോചിക്കുന്നില്ലെങ്കിലും ചിലപ്പോഴൊക്കെ മരിച്ചു പോവല്ലോ എന്ന് ആലോചിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. ദുനിയാവിന്റെ ചിന്തകളിൽ മുഴുകിപ്പോകുമ്പോ, തല അതില് പിന്നെ അതിന്റെ ചിന്തകളെ കുറിച്ച് വിങ്ങി പൊട്ടുമ്പോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, ഈ ഒരു അവസ്ഥ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ പോകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്നേ ദിവസം അവനെ തെളിച്ചു കൊണ്ടുവരുന്നത് എന്റെ റബ്ബിന്റെ അടുത്തേക്കാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കിലേക്കാണ്. ആരൊക്കെ എത്ര നിഷേധിച്ചാലും, എത്ര ധിക്കരിച്ചാലും, ദുനിയാവിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു തന്നാലും, അതെല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും. ഉറപ്പ്, ഉറപ്പായിട്ട് നമ്മൾ ഈ ദുനിയാവിനെ ചിന്ത എന്ന് പറയുന്ന സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ മുഴുകിപ്പോകുമ്പോ, ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് ബാധിച്ചിട്ടുള്ള സിനിമ, സംഗീതം, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കുട്ടികൾ, ഗെയിം, ഇതെല്ലാം നമ്മുടെ കൽബിൽ ഉണ്ടാക്കുന്ന ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. ഈ ഇത് മനസ്സിലാക്കണം. ഇത് നമുക്ക് പരലോചനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. നമുക്ക് ആകെ ചിന്തിക്കാനുള്ള ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം. ദുനിയാവാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള നിലക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്, നിങ്ങൾ ദുനിയാവിന് ഇഷ്ടമാണ് പരലോകത്തിനെ വിട്ടുകളയുന്നത്. പരലോകത്തിനെ കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലും പഠിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലും ഒരുക്കാനും നമുക്ക് സമയമല്ല. എന്ത് വലിയ അപകടമാണത്! നാം ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അന്നേ ദിവസം അവന്റെ റബ്ബിലേക്ക് തെളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാണ് അവന്റെ കാരണം ഇത്രയും മോശം ഒരു മരണവും അങ്ങനെ തെളിച്ചു കൊണ്ടുപോയിവന്റെ അവസ്ഥ, അവന്റെ സ്വഭാവം പറയാണ് അവൻ സത്യപ്പെടുത്തിയില്ല. ഈമാനികമായിട്ടുള്ള കാര്യങ്ങൾ, അദൃശ്യമായിട്ടുള്ള വിശ്വാസങ്ങൾ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ ഖദറിലും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും അവൻ സത്യപ്പെടുത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു എന്ന ഈമാനികമായിട്ട് കാര്യം സത്യപ്പെടുത്തി അവൻ വിശ്വസിച്ചില്ല. അവനോട് പറയാൻ ആളുകൾ ഉണ്ടായിരുന്നു, പരലോകമുണ്ട്, അള്ളാഹു വിശ്വസിക്കണം, നാളെ ഖബറുണ്ട്, ഖബറിൽ ജീവിതമുണ്ട്, ഓരോന്നും പറയുമ്പോ അവർക്ക് സമയമില്ല, അവർക്ക് ഇതൊന്നും ആലോചിക്കാൻ വയ്യ, അള്ളാഹിന്റെ നിയമം അനുസരിക്കാൻ വയ്യ, അള്ളാഹു സുബ്ഹാന ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാന തന്റെ നിയമം പറയാണ് നീ ഇന്ന പോലെ ജീവിക്കണം, നീ ഇന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, നീ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, നീ ഇന്ന വേഷം ധരിക്കാൻ പാടുള്ളൂ, നീ ഇന്ന രൂപത്തിലാണ് ജീവിക്കേണ്ടത്, നീ ഇന്നതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവനത് അംഗീകരിച്ചില്ല, അവൻ അതിനൊക്കെ കളവാക്കി. അങ്ങനെ ഒരവസ്ഥ വലാസല്ല, അവൻ നമസ്കരിച്ചില്ല, അഅമാലുകൾ ചെയ്തില്ല, സൽക്കർമ്മങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഒന്നാമത്തെ കർമ്മം നമസ്കാരം, അസ്സലാ, അതവൻ നിർവഹിച്ചില്ല. സുബ്ഹിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ കിടന്നുറങ്ങി, ബാക്കിയുള്ള ജമാഅത്തിന് അവൻ ജോലി തിരക്കിലായി, ദുനിയാവിന്റെ കാര്യത്തിന് ജോലി തിരക്കിലായി. നമസ്കാര സഹോദരങ്ങളെ, നമുക്കുള്ള റിസ്ഖ് തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അള്ളാഹുവിനോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ നമുക്കുണ്ടാകുന്ന റിസ്ഖിലെ ബറക്കത്തും റാഹത്തും അത് അനുഭവിച്ചറിയണം. അതല്ലാതെ ആ സമയത്ത് ദുനിയാവിന്റെ ജോലി മുഴുകി നമസ്കരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈമാൻ ഇല്ലാതെ ജീവിച്ച ആളുകൾ അവർക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു വലാക്കിൻ, അവൻ ചെയ്തത് കദബ വതവല്ല, അവൻ കളവാക്കി, പരലോകമുണ്ട് എന്ന് പറഞ്ഞു, അവൻ അതിനെ കുറിച്ച് വിശ്വസിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അതിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അതല്ല ഇതിന്റെ വിഷയം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അതല്ല ഇത് വിഷയം. ഈ വിശ്വാസമുണ്ടായിട്ട് നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തു, അതാണ് ചോദ്യം. നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, സ്വർഗത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, നരകത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞു, വിചാരണയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു നിയമം കേട്ടിട്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു കൽപ്പന കേട്ടിട്ട് നീ എന്ത് തീരുമാനമെടുത്തു, എന്ത് തീരുമാനമെടുത്തു, അതാണ് വിഷയം, അതാണ് ഈമാൻ തെളിയിച്ചു കൊടുക്കല്. ഈമാൻ വലാ സ്വദ്ദഖ എന്ന് പറഞ്ഞ സ്വദ്ദഖ എന്ന സത്യപ്പെടുത്തുക എന്ന, അതായത് ഒരു ചെപ്പോ പറയാണ് ഇപ്പൊ എല്ലാ വിശ്വാസം ഉണ്ട് പറയാ, എന്നിട്ട് അവന് ഇതൊന്നും ചെയ്യുന്നില്ല. അള്ളാഹിന്റെ ഒരു കൽപ്പന, അള്ളാഹ് ഇങ്ങനെ ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ വേഷം ധരിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ രൂപത്തിന് നടക്കണം, എന്നിട്ട് അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവൻ പറയാം ഞാൻ നല്ല വിശ്വാസിയാണ്. നിഫാഖാണത്, കപടതയാണത്, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണത്. നാവ് കൊണ്ട് പറയുന്നിടത്തല്ല, ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുന്നിടത്ത ഷഹാദത്ത് ഉണ്ടാവുക. അവൻ പറയാം അവൻ കദ്ദബ, അവൻ കളവാക്കി, അവൻ പറയുന്ന പോലെയല്ല അവന്റെ ജീവിതത്തിൽ പ്രവർത്തനം ഉണ്ടായത്. അള്ളാഹുവിനെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ അതുപോലെ ആയിരിക്കണം അവരുടെ ജീവിതം, ജീവിതത്തിൽ ഇത് കാണാൻ പറ്റണം. എന്നിട്ട് പറയാണ് വതവല്ല, അവൻ തിരിഞ്ഞു കളഞ്ഞു, അവൻ തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പനകൾ അനുസരിച്ചില്ല, വിരോധനങ്ങൾ ഒഴിവാക്കിയില്ല, അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിതം തീരുമാനിച്ചു. ഇവിടെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ധാരണ ഉണ്ടാവും, ഞാൻ നല്ല ദീനിയായി ജീവിക്കുന്ന ആളാണ്, എന്റെ ദീന് ശരിയാണ്, എന്റെ വേഷം ശരിയാണ്, എന്റെ രൂപം ശരിയാണ്, എന്റെ പെരുമാറ്റം ശരിയാണ്. നമ്മൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ദീനിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എവിടുന്നോ കേട്ടൊരു കാര്യം വെച്ചിട്ട് ഇത് ദീനാണ്, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഇത് വെച്ചിട്ട് നടക്കുന്ന ആളുകൾ, വലിയ അപകടമാണത്. ശരിക്കും നമ്മൾ ദീനിന്റെ പ്രമാണത്തിൽ എന്താണ് പറയുന്നത്, അതെന്താണ് ചെയ്യേണ്ടത്, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എല്ലാവരും ധാരണ തന്നെയാണ്, ഒരാള് പിന്നെ അവൻ പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ജുമാക്ക് മാത്രമാണ് നിർബന്ധം പള്ളിയിൽ പോകേണ്ടത്, ബാക്കിയുള്ളത് അങ്ങനെ നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിൽ എന്താണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അവന് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയില്ല. ഒരുത്തൻ നമ്മൾ ദീനിന്റെ വിഷയങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്താണ് അമ്മ കൽപ്പിച്ചത്, അതെങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് അമ്മ വിരോധിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് വിരോധിച്ചിട്ടുള്ളത്, ഇത് അറിഞ്ഞാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും ഇല്ലാതെ തിരിഞ്ഞു കളഞ്ഞ അവന്റെ അവസ്ഥ. ഇതൊക്കെ സഹോദരങ്ങളെ ഈ മരണം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ബോധ്യപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിച്ച ആളെ പറ്റി പറയാണ്, അവനിങ്ങനെയൊക്കെ അള്ളാഹനെ അനുസരിക്കാതെ ഇങ്ങനെ ജീവിച്ചു, എങ്ങനെ പോയി? ദുരഭിമാനം നടിച്ചുകൊണ്ട് ഞാനൊക്കെ തികഞ്ഞവനാണ്, ഞാനിനി ആരനുസരിക്കുന്നു വേണ്ട, ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുക, എന്നോടാരും പറയാനും വേണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക എന്ന് പറഞ്ഞ് ദുരഭിമാനം നടിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നു. അവനവന്റെ ആളുകളിലേക്ക് അങ്ങനെ പോയി, അവനവന് തോന്നിയ പോലെ ജീവിച്ചു. അല്ലാഹു തആല പറയുകയാണ്, നിനക്ക് ഏറ്റവും അർഹമായതാണത്, നിനക്ക് ഏറ്റവും അർഹമായതാണ്. രണ്ട് തവണ അള്ളാഹ് എടുത്തു പറഞ്ഞത് നിനക്ക് ഏറ്റവും അർഹമായതാണത്, വരാൻ പോകുന്ന ഈ മരണത്തിലെയും അതിനുശേഷം വരുന്ന ശിക്ഷകളുടെയും വിചാരണകളെയും അവസ്ഥ ഏറ്റവും അർഹമായതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തെടുത്ത് പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണം, എന്താണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ, എന്താണ് എനിക്ക് ദീനിനെ കുറിച്ച് അറിവ്. ശരിക്കൊന്ന് ഖുർആൻ ഓതാൻ പോലും നമുക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, ശരിക്കൊന്ന് തജ്വീദ് അനുസരിച്ച് ഒരു സൂറത്ത് ഓതാൻ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. എത്ര കാലമായി സഹോദരങ്ങളെ, എത്ര കാലമായി നമ്മൾ ദീനിന്റെ പേരിൽ ദീനിന്റെ ആളുകളായിട്ട് നടക്കുന്നത്, എത്ര കാലമായി നമ്മളിങ്ങനെ ജീവിക്കുന്നത്. എന്ത് വലിയ അപകടമാണത്! അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അപകടം പറഞ്ഞ, ഞാനൊക്കെ തികഞ്ഞവനാണെന്നുള്ള ബോധമാണ്, ഞാൻ ജീവിക്കണം, ഞാൻ തന്നെ ശരി, ഇതാണ് ദീന്. ദീന് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അതാണ് ദീന്, എനിക്ക് തോന്നുന്ന പോലെയാണ് ദീന് അല്ല. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, എന്താണോ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണോ സഹാബാക്കൾ മനസ്സിലാക്കിയത്, അങ്ങനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ദീനാവുകയുള്ളൂ.
الله اكبر الله اكبر الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان لا اله الا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله هيا على الصلاة هيا على الصلاة
നിനക്ക് അർഹമായതാണ്, നിനക്ക് അർഹമായതാണ്. ഇതുപോലെ അള്ളാഹുവിന് വിശ്വാസം തെളിയിച്ചു കൊടുക്കാതെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ, നമസ്കരിക്കാതെ ജീവിച്ച ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും കൽബിലൊന്ന് ചോദിക്കേണ്ടത്, അള്ളാഹു തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, അവന് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യമാണത്. നിങ്ങൾ വിചാരിച്ചോ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് അതിന്റെ ഇടയിൽ ഓരോ ഘട്ടത്തിൽ വളർത്തി വലുതാക്കി നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് അനുവാദം ചോദിക്കാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ജനിച്ചു വീണ് അവിടെ ഓരോ ഘട്ടത്തിൽ ഉമ്മാന്റെ മാരടത്തിന് പാല് തന്ന്, വളർന്നു വരുമ്പോ അത് ഭക്ഷണം തന്ന്, അത് ചമക്കാൻ പല്ല് തന്ന്, അത് ഇറങ്ങിപ്പോയി, അത് ദഹിച്ചു, അത് പുറത്തേക്ക് വന്നു, ശ്വസിക്കാൻ വായു തന്നു, അങ്ങനെ ശരീരത്തിന് ആരോഗ്യം തന്നു, എല്ലാം തന്ന് വളർത്തി വലുതാക്കി മനുഷ്യൻ എന്നുള്ള ഈ അത്ഭുത സൃഷ്ടിക്ക് ആകാശഭൂമികൾക്ക് കീഴിലുള്ള മറ്റെന്തിനെല്ലാം കീഴ്പ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ചത്. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രക സുദ, വെറുതെ ഇവിടെ വിട്ടേക്കപ്പെടുമെന്ന്? ഒരു ശിക്ഷയുമില്ല, ഒരു വിചാരണയുമില്ല, ഒരു ചോദ്യമില്ല, ഒരു പറച്ചിലുമില്ല. അത് മരിച്ച് മണ്ണായിട്ടങ്ങ് ലയിച്ചങ്ങട് പോയാൽ മതി എന്നാണോ വിചാരിച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അലം യകു നുതുഫതൻ മിൻ മനിയ്യുംന, അലം യകു നുതുഫതൻ മിൻ മനിയ്യുംന, തെറിക്കപ്പെടുന്ന ഒരു ശുക്രത്തുള്ളി, സ്രവിക്കപ്പെടുന്ന ഒരു ശുക്രത്തുള്ളി, അതിന്റെ ഒരു കണമായിരുന്നില്ലേ? ഒന്നുമില്ല, ഒരു തുള്ളി എടുത്താൽ തന്നെ അതിലുണ്ടാവും ലക്ഷക്കണക്കിന്. ഒരു തുള്ളി എടുത്താല്, ഒരു സൂചിപ്പിനിന്റെ മുട്ടില് അതിന്റെ ഒരു തുള്ളി എടുത്താല് അതിലുണ്ടാവും ലക്ഷക്കണക്കിന്. അങ്ങനെ ഒന്നായിട്ട് ഉണ്ടായിരുന്നായിരുന്നില്ലേ? അള്ളാന്റെ ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരോട്, മനുഷ്യനോട് എന്തധികാരമുള്ളത്? എന്റെ തടി, എന്റെ ശരീരം, എന്റെ രൂപം, എന്റെ വേഷം, എന്റെ മുഖം, എന്റെ സൗന്ദര്യം, ഞാൻ തോന്നിയ പോലെ ജീവിക്കും. ആണാവട്ടെ പെണ്ണാവട്ടെ, മനുഷ്യന് പറയാനുള്ള വാക്കാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ, എന്റെ മേലെ പറയാൻ വേറൊരാൾക്ക് എന്താ അധികാരമുള്ളത്? ഞാൻ എന്ത് വേഷം ധരിക്കണം എന്ന് പറയാൻ എന്ത് അധികാരമാണ് ദീനിലുള്ളത്? അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നടക്കണമെന്ന് പറയാൻ അധികാരമുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ ഈ ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് ഇതുപോലെ സൃഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ ആ അള്ളാഹ് പറയുന്ന പോലെ ജീവിക്കുക തന്നെ വേണം. അത്ര ഒരു ഇവിടെ ദുനിയാവില് ശമ്പളം തരുന്ന യജമാന്റെ മുമ്പിൽ ജോലിക്കാരെങ്ങനെ ജോലി ചെയ്യും? ശമ്പളം തരുന്ന യജമാന്റെ മുമ്പിൽ ജോലിക്കാരൻ ആ യജമാനൻ പറയുന്നത് കേട്ട് ജോലി എടുക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ അല്ല, നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചതാണെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി അത് ഒഴിവാക്കണം. നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചാണെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി അത് ചെയ്യണം. ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, തെറിക്കപ്പെടുന്ന ഒരു ശുക്രത്തുള്ളി മാത്രമായിരുന്നില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നില്ലേ? ثم كان علقة فخلق فسوى, അവിടുന്ന് ഒരു ഭ്രൂണമാക്കി, അതിന് ഇറച്ചി കഷ്ടമാക്കി, അതിന് എല്ല് കൊടുത്തു, വീണ്ടും ഇറച്ചിയോട് പൊതിഞ്ഞു, അവനെ വേറൊരു പുതിയ സൃഷ്ടിയാക്കിയിട്ട് സൃഷ്ടിച്ചവനല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? എന്നിട്ട് പറയാണ്, ഫജഅല മിൻഹു സൗജൈനി അദ്-ദക്കറ വൽഉൻസ, ഫജഅല മിൻഹു സൗജൈനി അദ്-ദക്കറ വൽഉൻസ. എല്ലാത്തിന്റെയും ശുക്ലത്തിന്റെ അകത്തെ രൂപം ഒരേപോലെയാണ്, പക്ഷെ ഗർഭപാത്രത്തിന്റെ അകത്ത് അതിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോ അന്ന് പുറത്തേക്ക് വരുന്നത് കുറച്ച് ആണായിട്ട്, കുറച്ച് പെണ്ണായിട്ട്. നാം അതിനെ ഇണകളാക്കി മാറ്റിയില്ലേ? ആണും പെണ്ണും ആക്കി വേർതിരിച്ച് സൃഷ്ടിച്ചില്ലേ? യാതൊരു അഹങ്കാരമില്ല നമ്മൾ ആണായി ജനിച്ചേന്, യാതൊരു അഹങ്കാരമില്ല നമ്മൾ പെണ്ണായി ജനിച്ചേന്, യാതൊരു കുറവുമില്ല ഈ രണ്ടെണ്ണത്തില്. ആകെ മനുഷ്യന്റെ ബാധ്യത ആണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആണിന് മേലെയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണോ അതനുസരിക്കുക, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. പെണ്ണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതനുസരിക്കുക, അതല്ലാതെ വേറൊരു ചിന്തയുടെ ആവശ്യമില്ല, വേറൊരു ചിന്തയുടെ ആവശ്യമില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്ന വാക്ക്, ചോദ്യം നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് കേട്ടുകൊള്ളുക, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് ഓരോ ഘട്ടത്തിലെത്തിയ ആ അല്ലാഹ് അലൈസ ദാലിക ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അലാ അയ്യുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈ അല്ലാഹ് കഴിവുള്ളവനല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോ നാം ആലോചിക്കണം, എന്താണ് അള്ളാഹുവിന്റെ കടമകളോട് നമ്മൾ ബാധ്യത ചെയ്തിട്ടുള്ളത്, എന്താണ് അള്ളാഹുവിന്റെ ദീനിൽ നാം പഠിച്ചിട്ടുള്ളത്, എത്രത്തോളമാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ച പൂർണമായും അള്ളാഹുവിന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമുള്ള നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ നിയമങ്ങളോട് എന്ത് കൂറാണ് പുലർത്തിയത്, പരലോകത്തെ കുറിച്ച് എന്ത് ചിന്തയാണ് നമുക്കുള്ളത്, ദുനിയാവിന്റെ ചിന്തയിൽ മുഴുകി പരലോകത്തെ മറന്നുപോയ അവസ്ഥയിലായോ, മരിച്ചതിനു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നില്ല എന്നാണ് വിചാരിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല ഖാദിറാണ്, ഇതേപോലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, ഇതേപോലെ ഉയർത്തെഴുന്നേൽക്കും. അവിടെ അള്ളാഹുവിനു മുമ്പിൽ നിൽക്കേണ്ടി വരും, അവിടെ വിചാരണ നേരിടേണ്ടി വരും, അവിടെ നിന്ന് നരകവും സ്വർഗവും ഉണ്ടാകും. ആ സഹോദരങ്ങൾ അന്ന് നരകത്തിൽ അകപ്പെട്ടാൽ അവനേക്കാൾ വലിയ നഷ്ടക്കാരനില്ല. ദുനിയാവിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിച്ച ഒരാൾ നാളെ നരകത്തിൽ ഒന്ന് മുക്കിയിട്ടെടുക്കും, എന്നിട്ട് അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ ദുനിയാവിലോ? പറഞ്ഞു, ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല, ഒന്നും അനുഭവിച്ചിട്ടില്ല. ദുനിയാവിന് ഏറ്റവും ഞെരുക്കവും ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അവനൊന്ന് സ്വർഗത്തിൽ മുക്കിയെടുക്കും എന്ന് ചോദിക്കുക, അനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എല്ലാം മറന്നുപോയിട്ടുണ്ടാവും സ്വർഗത്തിലൊന്ന് മുക്കുമ്പോഴേക്കും. അത്രക്കും വലിയ അനുഗ്രഹങ്ങളും അത്രയും ഗൗരവമുള്ള ശിക്ഷയുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ കൽബിന്റെ ഇഷ്ടങ്ങളും നമ്മുടെ ഈ കൽബിന്റെ വെറുപ്പുകളും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിച്ച് അതിനകത്ത് കീഴൊതുങ്ങുക, അൽ ഇസ്ലാം അതിനാണ് കീഴൊതുങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ദീനിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പന കേട്ടാൽ നാം പ്രാവർത്തികമാക്കേണ്ടത് അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, മരണം, പരലോകം എല്ലാം നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ കലാം, ഈ വിശുദ്ധ ഖുർആൻ, അതിലെ ഓരോ അധ്യായങ്ങളും വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതിൽ പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ദുനിയാവിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ, ദീനിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ കൂടുതൽ ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് അവനെ കണ്ണിറയെ കാണുന്ന, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് അനുഭവിക്കുന്ന ആളുകളിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.